ഇന്ന് നമുക്കൊപ്പം തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മൈക്രോബയോളജി വിഭാഗം മേധാവി ഡോക്ടർ കവിത രാജയാണ് നമുക്കൊപ്പം ചേരുന്നത്. ബ്ലാക്ക് ഫംഗസ് രോഗം ഇന്ത്യയിൽ കോവിഡ് സാഹചര്യത്തിൽ കൂടുതലാകുന്ന ഒരു അവസ്ഥയിൽ അതേക്കുറിച്ച് വിശദീകരിക്കാനാണ് നമുക്കൊപ്പം ഡോക്ടർ കവിത രാജ ചേരുന്നത്. നമസ്കാരം ഡോക്ടർ കവിത രാജ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു.
ഡോക്ടർ കവിത, ഈ ബ്ലാക്ക് ഫംഗസ് ഡിസീസ് അല്ലെങ്കിൽ ഈ രോഗം എന്താണെന്ന കാര്യം ആദ്യം ഒന്ന് വിശദീകരിക്കാമോ?
ബ്ലാക്ക് ഫംഗസ് എന്ന് ആദ്യം ഞാൻ പറയട്ടെ, ആ വാക്ക് തന്നെ അത്ര ശരിയല്ല. ഈ ഫംഗസ് ശരിക്ക് പറഞ്ഞാൽ വൈറ്റ് കളറാണ്. നമ്മള് മൈക്രോബയോളജി ലബോറട്ടറിയിൽ ഇതിനെ കൾച്ചർ ചെയ്ത് വളർത്തുമ്പോൾ അതിന്റെ കളറ് വെളുപ്പാണ്. പക്ഷെ ഇത് ഒരു രോഗാവസ്ഥയിലുള്ള ഒരാള് അതിന്റെ ബ്ലഡ് സപ്ലൈ, ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇത് നിർത്തും. ആ സമയത്ത് അവിടുത്തെ ടിഷ്യൂ എല്ലാം നെക്രോട്ടൈസ് എല്ലാം ചെയ്യും, ഇതായിട്ട് പോകും, ഡെഡ് ആവും. ടിഷ്യൂ ഡെഡ് ആവുന്നത് കൊണ്ട് ആ ഏരിയ മൊത്തം കറുപ്പ് നിറം വരും. അതുകൊണ്ടാണ് ഇവരെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. ഫംഗസ് ശരിക്കും വെളുത്ത കളറിലുള്ള ഫംഗസ് ആണ്.
ഓക്കെ ഓക്കെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള ഫംഗസ് ആണെങ്കിലും അത് ഫംഗസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അത് കറുത്ത നിറത്തിലേക്ക് മാറുന്നത് കൊണ്ടാണോ ഇങ്ങനെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്?
അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ടിഷ്യൂലേക്കുള്ള ബ്ലഡ് സപ്ലൈ അത് കട്ട് ചെയ്യും, ബ്ലഡ് സപ്ലൈ ഇല്ലാതാവും. അപ്പൊ ആ ടിഷ്യൂ എല്ലാം നശിച്ചു പോകും. നശിച്ചു പോകുമ്പോ അതിന് കളർ ഇല്ലാതായി ബ്ലാക്ക് ആവും. ആ ടിഷ്യൂ ആണ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്.
എന്നാലും അത് ബ്ലാക്ക് ഫംഗസ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ.
അത് മെഡിക്കൽ ടെർമിനോളജി അല്ല, ഇത് ലേമാൻ ടെർമിനോളജിയാണ്. ഈ കറുപ്പ് കണ്ടപ്പം ആരോഗ്യോ ബ്ലാക്ക് എന്ന് വിളിക്കാൻ തുടങ്ങി, അത്രേ ഉള്ളൂ.
ഓക്കെ. അപ്പൊ അത് അതിന്റെ ഒരു മെഡിക്കൽ ടെർമിനോളജിയും മറ്റു കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്നുള്ളത്?
ഇത് നമ്മൾ ഈ പറയുന്ന ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ്, ഞാൻ പറയാം മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയാം, MUCOR മ്യൂക്കർ. ആ ഫംഗസ് ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. ഇതിന് എന്തുകൊണ്ട് ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി എന്നറിയാലോ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഈ മ്യൂക്കർ മൈക്കോസിസ്. അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ കുറേ ഉണ്ട്. ഓപ്പർച്യൂണിസ്റ്റിക്കിലാണ് മ്യൂക്കർ മൈക്കോസിസ് ഉണ്ട്, ആസ്പർജില്ലോസിസ് ഉണ്ട്, പെൻസിലിയോസിസ് ഉണ്ട്, അങ്ങനെ കുറേ ഫംഗസുണ്ട്. അതിൽ മ്യൂക്കർ മൈക്കോസിസിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താന്ന് വെച്ചാൽ, അത് ബ്ലഡ് വെസൽസ്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ നടത്തിയാൽ ബ്ലഡ് വെസൽസിന്റെ നേരെയാണ്, അത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലഡ് വെസൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കാണ് ഇതിൻ്റെ വളർച്ച വരിക. അപ്പോൾ അത് കാരണമാണ് ഞാൻ പറഞ്ഞ പോലെ ആ ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടായിട്ട് ആ ടിഷ്യൂ മൊത്തം ചത്തുപോകുന്നു. അപ്പൊ അത് കറുപ്പ് നിറമായി മാറുന്നു ആ ടിഷ്യൂ.
അപ്പൊ
ഇതാണ് മ്യൂക്കർ മൈക്കോസിസ്.
ഓക്കെ ഓക്കെ. അപ്പൊ അത് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഫംഗസ് അസുഖം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഫംഗസ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഈ കോവിഡിന്റെ ഒരു സാഹചര്യത്തില്?
കോവിഡ് എന്നുള്ള ഇത് കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണല്ലോ. അപ്പോ കൊറോണ വൈറസ് മെയിൻലി നമ്മുടെ ലങ് ഇങ്ങനെ ത്രോട്ട്, സോർ ത്രോട്ട് ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് വൈറസ് സ്പ്രെഡ് ചെയ്ത് ലങ്സിലേക്കും വരും. ഈ സമയത്ത് നമ്മുടെ പ്രതിരോധ ശക്തി, നമുക്കൊരു പ്രതിരോധ ശക്തി ഉണ്ടല്ലോ, ആ പ്രതിരോധ ശക്തി കൂടുതലായിട്ട് റിയാക്ഷൻ വരും ചില ആൾക്കാർക്ക്. ചിലവർക്ക് സാധാരണ പോലെ പനി ജലദോഷം വന്ന് മാറുന്നു, അവർക്ക് നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണ്. ചിലവർക്ക് ഹൈപ്പർ റിയാക്ഷൻ വരും, ഇമ്മ്യൂണിറ്റി. അപ്പൊ ആ ഹൈപ്പർ റിയാക്ഷൻ വരുമ്പോൾ കൂടുതൽ ഈ ഇതിന്റെ സെൽസ് കൂടുതൽ ആ ഏരിയയിൽ വരികയും ആവശ്യമില്ലാതെ ടിഷ്യൂ ഡാമേജ് ആയി അവിടുത്തെ എല്ലാ കോശങ്ങളും ഡാമേജ് ആവും. ഈ കൊറോണ വൈറസിനെ കൊല്ലുന്നതിന്റെ കൂടെ നമ്മുടെ സ്വന്തം ടിഷ്യൂസിനെയും കൊല്ലും. എന്ന് വെച്ചാൽ ലങ്ങിനകത്ത് ആലോചിച്ചു കഴിഞ്ഞാൽ ലങ്ങിനകത്ത് ബ്ലഡ് വന്നിട്ട് ഓക്സിജൻ എടുക്കുന്നു, ലങ്ങിലെ കോശങ്ങൾ അത് സഹായിക്കുന്നു. ഈ കോശങ്ങളെ നമ്മുടെ പ്രതിരോധ ശക്തി തന്നെ നശിപ്പിക്കും കൂടുതൽ ആക്ഷൻ വന്നിട്ട്. കൊറോണ അവിടെ ഇരിക്കുമ്പോൾ കൊറോണ നശിക്കും, അതിൻ്റെ കൂടെ കോശങ്ങളും നശിക്കും. ആ സമയത്ത് നമുക്ക് ന്യൂമോണിയ ഭയങ്കര തീവ്രമായിട്ട് വരും, നമ്മളുടെ തന്നെ കോശങ്ങൾ നശിക്കുന്നതുകൊണ്ട്. അത് നിർത്തിവെക്കാൻ വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുമ്പോൾ സ്റ്റിറോയിഡ്സ് എന്ന വർഗത്തിലുള്ള ഡ്രഗ്സ്, സ്റ്റിറോയിഡ്സ്, കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് എന്ന് പറയും, ആ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കുറച്ച് സപ്രസ് ചെയ്യാൻ പറ്റും, ഇമ്മ്യൂൺ സെൽസിനെ കുറച്ച് സപ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റിറോയിഡ്സ് ഒരു പ്രധാന ട്രീറ്റ്മെന്റ് ആണ് വളരെ കൂടുതലായിട്ടുള്ള പേഷ്യൻസ്. എന്ന് വെച്ചാൽ ഓക്സിജൻ ഇതൊക്കെ കുറഞ്ഞ പെർസെൻറ്റേജ് റേറ്റ് കുറഞ്ഞ ഓക്സിജൻ വരുന്ന ആൾക്കാർ, ബിലോ 94% ഓക്സിജൻ ഒക്കെ ആയാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആക്ഷൻ കാരണം ലങ്സ് ഡാമേജ് വരുന്നു എന്ന് കാണുമ്പോൾ മാത്രം കൊടുക്കുന്ന കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് ആണ്. ഇത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തകർന്നു പോകണം. ആ സമയത്ത് അവിടെ എവിടെയെങ്കിലും ഈ മ്യൂക്കർ മൈക്കോസിസിന്റെ സ്പോർസ്, അതിന്റെ ചെറിയ വിത്ത് പോലെയുള്ള സാധനത്തിനെയാണ് സ്പോർ എന്ന് പറയുക, ഫംഗസിന്റെ സ്പോർ, അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ എളുപ്പത്തിൽ അകത്തോട്ട് കയറാൻ പറ്റും. അപ്പൊ കോർട്ടിക്കോ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നതാണ് ഒരു കാരണം ഈ ഫംഗസ് മ്യൂക്കർ മൈക്കോസിസ് ഉണ്ടാവാനുള്ള കാരണം. കോവിഡില് ഈ ട്രീറ്റ്മെന്റ് എടുത്തവർക്കാണ് സാധാരണ ഇങ്ങനെ വരുന്നത്, ഈ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് എടുത്തവർക്ക്.
ഓക്കെ ഓക്കെ, അപ്പോൾ അത് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കാണ് ഇത് വരുന്നതെന്ന് പറയുമ്പോൾ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ എത്രമാത്രം രൂക്ഷമാണ് ഇന്ത്യയിലെ ആ ഒരു ബ്ലാക്ക് ഫംഗസ് സാഹചര്യം? അത് ഇന്ത്യയിൽ മാത്രമാണോ ഇതുവരെ കണ്ടുവരുന്നത് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ?
ഇന്ത്യയിൽ മാത്രമല്ല, വേറെ കൺട്രീസൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോ ഇന്ത്യയിൽ ഈ സർജ് കൂടുതൽ നമ്പർ വന്നത് കൊണ്ട് ഇവിടെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ നേരത്തെ UK US ഒക്കെ കോവിഡ് വന്നപ്പോഴും പലർക്കും സ്റ്റിറോയിഡ് കൊടുത്ത ആൾക്കാർക്ക് ഈ മ്യൂക്കർ മൈക്കോസിസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ വേറൊരു സാഹചര്യം കൂടി ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ചും കൂടി ഒരു ഹ്യൂമിഡ് കണ്ടീഷൻസ് ആണ്, ചൂടും അതിൻ്റെ കൂടെ മോയ്സ്ചറും കൂടുതലുള്ള ഏരിയ ആണ്. അപ്പം മോയ്സ്ചർ കൂടുമ്പോൾ സാധാരണയായിട്ട് ഫംഗസിൻ്റെ ഒക്കെ ഗ്രോത്ത് കുറച്ചുകൂടി നല്ലതായിട്ട് വരും. അതും കൂടി ആവാം, ഇതെന്റെ വെറും ഒരു തിയറിയാണ്, ഇവിടെ നമ്പർ ഇത്രയും കൂടാൻ. പിന്നെ ഇവിടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര അവിടെയൊക്കെയാണ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൺജസ്റ്റഡ് ഏരിയാസ് ആൻഡ് ICU അകത്ത് ആൾക്കാർ. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോവിഡ് കേസസ് കൂടുന്തോറും നമ്പർ ഈ ബെഡ് ഇല്ല എന്നെല്ലാം പറയുമ്പോഴും കുറെ ബെഡ് ഇടയിലൊക്കെ കയറ്റി ബെഡിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം കുറയും. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ വരും. AC ഒക്കെ ഉള്ള ഒരു റൂം ആണെങ്കിലും കൂടുതൽ ആൾക്കാർ അതിനകത്ത് വരുമ്പോൾ AC ഇഫക്റ്റ് എല്ലാം പോകും. അപ്പൊ ICU എത്രമാത്രം AC ഉണ്ട് എന്നെ ഇപ്പൊ അറിഞ്ഞുകൂടാ. അപ്പൊ അതിലൊരു ഹ്യൂമിഡ് കണ്ടീഷനും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ നോർമലായിട്ട് നമ്മുടെ സ്കിന്നിന്റെ മുകളിലും ഒക്കെ ഈ ഫംഗസ് ഇരിക്കുക. പലതരം ഫംഗയൊക്കെ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രതിരോധ ശക്തി നോർമൽ ആയതുകൊണ്ട് നമുക്കിതൊന്നും എഫക്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ.
അപ്പൊ
ഇന്ത്യയിൽ ഇപ്പൊ ഇത് കൂടാനുള്ളത് എനിക്ക് ഒന്ന് അതായിരിക്കും ഒരു കാരണം. നമ്പർ പെട്ടെന്ന് കൂടി കോവിഡ് പേഷ്യൻസിന്, അത് അതിന്റെ കൂടെ ഡയബറ്റീസും വളരെ കൂടുതലുണ്ട് ഇന്ത്യയിൽ. ആ ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും കൂടിയതാവാം.
ഓക്കെ, അപ്പൊ അത് ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു ബ്ലാക്ക് ഫംഗസ് കൂടാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇതല്ലാതെ കോവിഡ് അല്ലാതെ വേറെയും ക്യാൻസർ ഉള്ളവർക്ക്, ഇപ്പൊ ക്യാൻസർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പൊ കാലിലോ മറ്റോ ഒരു ക്യാൻസർ ഒരു ട്യൂമർ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ട്യൂമറിലും മിക്കവാറും ഇതുപോലെ ടിഷ്യൂ എല്ലാം ചത്തുപോയ ടിഷ്യൂ ആയിരിക്കും. അതിന്റെ മുകളില് ഇമ്മ്യൂണിറ്റി ഇല്ല, ഈ അങ്ങനത്തെ ടിഷ്യൂവിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതിന്റെ പുറത്തും ഇതുപോലെ മ്യൂക്കർ മൈക്കോസിസോ വേറെ ഫംഗൽ ഇൻഫെക്ഷൻസോ വരാം. അപ്പൊ ക്യാൻസറിൽ വരാം, പിന്നെ ഇഞ്ചുറി, ട്രോമാറ്റിക് ഇഞ്ചുറി, ഇപ്പം ഡീപ്പായിട്ടുള്ള ഫ്രാക്ചേഴ്സ് ഒക്കെ, എന്തെങ്കിലും ട്രാഫിക് ആക്സിഡന്റ് പറ്റി പുറത്തുള്ള മണ്ണും അങ്ങനെ എല്ലാം കൂടി അകത്തോട്ട് കയറി അങ്ങനെ ഡീപ്പ് ടിഷ്യൂസിന്റെ ഉള്ളിലേക്ക് പുറത്തുനിന്നുള്ള മണ്ണും വേറെ ചെടികളുടെ അംശങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഇമ്മ്യൂൺ സെൽസിന് എത്താൻ അത്ര എളുപ്പത്തിൽ എത്താൻ പറ്റാത്ത അകത്തുള്ള ടിഷ്യൂ. ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മുടെ ന്യൂസ് പേപ്പറിൽ തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ചെവിയുടെ അകത്ത് ഒരു വണ്ട് കയറി അതിൻ്റെ മുകളിലുള്ള ഫംഗസ് ചെവിയുടെ അകത്ത് മ്യൂക്കർ മൈക്കോസ് ഉണ്ടാക്കി ഒരാൾക്ക്. വണ്ട് കയറി വണ്ടിലേക്ക് എടുത്ത് കളഞ്ഞു, എന്നിട്ടും ഇത് അതിനകത്ത് ഡെപ്പോസിറ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ ഡീപ്പ് ടിഷ്യൂസിന്റെ അകത്ത് ഡെപ്പോസിറ്റ് ആയിപ്പോയാലും ഇത് വരാം. പിന്നെ അതല്ലാതെ ഡയബറ്റിക്സ് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത, ഗ്ലൈസീമിക് കൺട്രോൾ എന്ന് പറയാം, ഷുഗർ കൺട്രോൾ തീരെ ഇല്ലാത്ത ഡയബറ്റിക് പേഷ്യൻസ്, അവർക്കും ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി എങ്ങനെ കുറയും എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രോഫിൽസ് എന്നൊക്കെ പറഞ്ഞ സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്, ഈ വൈറ്റ് ബ്ലഡ് സെൽസിന് ഫംഗസിനെ പിടിച്ചെടുക്കാനും അതിനെ കൊല്ലാനുമുള്ള ശേഷി ഉള്ളതാണ്. പക്ഷെ ഡയബറ്റിക്സിൽ ഈ ഷുഗർ കൺട്രോൾ ഇല്ലാത്തവർക്ക് ഇത് പിടിച്ചെടുക്കാനുള്ള ശേഷിയും ഇനിയിപ്പോ പിടിച്ചെടുത്താൽ തന്നെ അതിനെ കൊല്ലാനുള്ള ശേഷിയും എല്ലാം കുറയും. പിന്നെ ഫംഗസ് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പോവും, ഈ ന്യൂട്രോഫിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവും. ആ മൈഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ശക്തി പോലും ന്യൂട്രോഫിന് നശിക്കും. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽക്ക് വല്ലാതെ അധികമായിപ്പോയാൽ, ഗ്ലൈസിമിക് കൺട്രോൾ ഇല്ലെങ്കിൽ. അപ്പൊ ഡയബറ്റിക്സ് വളരെ പ്രോണാണ് ഇങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനായിട്ട്.
ഇതിനിങ്ങനെ ചികിത്സിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? ചികിത്സയ്ക്കായിട്ട് ഈ ബ്ലാക്ക് ഫംഗസ് വരുന്നതായിട്ട് കാണുന്ന അവസരത്തിൽ എന്താണ് പൊതുവിൽ ചെയ്യുന്നതായിട്ട് കാണുന്നത്?
നമുക്ക് ആന്റി ഫംഗൽസ്, ആന്റി ഫംഗൽ ഡ്രഗ്സ് കുറെ ഉണ്ട്. ആന്റി ഫംഗൽ ഡ്രഗ്സ് അത് ഓരോ മരുന്നും ഓരോ തരം ഫംഗസിന് വേണ്ടിയിട്ട് ഓരോരോ പ്രാവശ്യം റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച ഡ്രഗ്സ് ആണ്. പക്ഷെ ഈ മരുന്ന് കൂടുതൽ ഡെപ്ത്തിലേക്ക് ഫംഗസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് അവിടെ വരെ എത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് വഴിയേ മരുന്നിന് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ബ്ലഡ് സപ്ലൈ ആ ഏരിയയിലേക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് അവിടെ എത്തുള്ളൂ. പക്ഷെ ഈ ഫംഗസ് തന്നെ ബ്ലഡ് സപ്ലൈ കട്ട് ചെയ്യും. അപ്പൊ ആ ടിഷ്യൂലേക്ക് ബ്ലഡ് എത്തുകയില്ല. അതുകൊണ്ട് ചിലപ്പോ ആ ഏരിയയിലത്തെ ഡെഡ് ടിഷ്യൂ, ചത്തുപോയ ടിഷ്യൂ പിന്നെ അവിടെ ഉപകാരം ഇല്ലല്ലോ, ആ ടിഷ്യൂ എടുത്തു കളയുകയും വേണം. അപ്പൊ ചെറിയൊരു സർജിക്കൽ ഇന്റർവെൻഷനും വേണ്ടി വരും. പിന്നെ ഗ്ലൈസീമിക് കൺട്രോൾ എന്ന് വെച്ചാൽ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുടെ ഷുഗർ കൺട്രോൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. നോർമൽ ഷുഗർ കൺട്രോൾ കിട്ടണം. നോർമൽ ഷുഗർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ആക്റ്റീവ് ആവും, എന്നിട്ട് പ്രതിരോധ ശക്തിയും വരും. അപ്പൊ ഈ മരുന്നും സർജറിയും മാത്രം പോരാ, നമ്മുടെ പ്രതിരോധ ശക്തിയും തിരിച്ച് നമുക്ക് വീണ്ടെടുത്തിട്ട് വേണം ഈ ഫംഗസിനെ കളയാനായിട്ട്.
വളരെയധികം നന്ദി ഡോക്ടർ കവിത രാജ ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന്.
താങ്ക് യു. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും വളരെ താങ്ക്സ്. കാരണം ഇത് വളരെ എല്ലാവർക്കും ഒരു ഭീതി പരത്തുന്നതാണ്. ഇത് വരാതിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടാണ്, വരാതിരിക്കാൻ നോക്കണം.